വളരെയധികം ഊർജ്ജസ്വലരായവരും ഒത്തിരി മനോധൈര്യമുള്ളവരുമൊക്കെ ഒരു രോഗം വന്നാൽ തളർന്നു പോകാറുണ്ട്. പക്ഷേ പിന്നീട് അവർ രോഗത്തോട് പോരാടി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ പരിശ്രമിക്കും. അങ്ങനെയൊരു വ്യക്തിയാണ് രണ്ട് പെൺകുട്ടികളുടെ അമ്മയും ഓസ്ട്രേലിയൻ മലയാളിയുമായ അർച്ചന സുകുമാർ. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് അർച്ചനയെ രക്താർബുദം ബാധിച്ചത്. പ്രാരംഭ ചികിത്സയിൽ രോഗം ഭേദമായെങ്കിലും പിന്നീട് വീണ്ടും രോഗാണുക്കളെ കണ്ടെത്തി. നിലവിലെ സാഹചര്യത്തിൽ രക്തമൂലകോശം മാറ്റിവെക്കുക എന്നതാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്ന പരിഹാരമാർഗം. പക്ഷേ അനുയോജ്യമായ ഒരു ദാതാവിന് ലഭിക്കുന്നില്ല എന്നതാണ് വെല്ലുവിളി. സിഡ്നിയിൽ താമസിക്കുന്ന അർച്ചന സുകുമാർ താൻ നേരിടുന്ന വെല്ലുവിളികളും പ്രതീക്ഷകളും പങ്കുവെക്കുന്നത് നമുക്ക് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. അർച്ചന, സ്വാഗതം SBS മലയാളത്തിലേക്ക്. വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിലവിലെ സാഹചര്യം എന്താണ് എന്ന് ശ്രോതാക്കളോടൊന്ന് പങ്കുവെക്കുമോ?
2023 ജാനിലാണ് എനിക്ക് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ AML എന്ന് ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. അന്ന് തൊട്ട് കഴിഞ്ഞ കൊല്ലം ഒരു ജൂലൈ വരെയും വെസ്റ്റ്മീഡ് ഹോസ്പിറ്റലിൽ, ഇവിടെ സിഡ്നിയിൽ വെസ്റ്റ്മീഡ് ഹോസ്പിറ്റലിൽ കീമോതെറാപ്പി ട്രീറ്റ്മെന്റിലായിരുന്നു. അത് തന്നെ ഇന്റൻസ് സൈക്കിൾസും കൺസോൾട്ടേഷൻ സൈക്കിൾസും ഒക്കെ ആയിട്ട് 4-5 സൈക്കിൾസ് കഴിഞ്ഞ് റെമിഷൻ സ്റ്റേജിലേക്ക് വന്നിരുന്നു. അങ്ങനെ എല്ലാം നന്നായി ഞങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മെല്ലെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കൊല്ലം എല്ലാം ശരിയായി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മെയ് മാസത്തിൽ റെഗുലർ ബോൺ മാരോ ബയോപ്സീസ് ഇവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ മെയ് മാസത്തിൽ ചെയ്ത ബോൺ മാരോ ബയോപ്സിയിൽ ലുക്കീമിയ റിലാപ്സ് ചെയ്തതായിട്ട് കണ്ടു. അത് ഉറപ്പിക്കാൻ വേണ്ടി മെയ് മാസത്തിൽ തന്നെ അവസാനം ഒന്നും കൂടെ ബോൺ മാരോ ബയോപ്സി ചെയ്ത് ഉറപ്പിച്ചു. അതായത് ഫോൾസ് പോസിറ്റീവ് അല്ലല്ലോ എന്നുള്ളതും ഉറപ്പിച്ച് റിലാപ്സ് ചെയ്തു എന്ന് കൺഫേം ചെയ്തിട്ടാണ് ഉള്ളത്. അങ്ങനെ ഒരു പ്രാവശ്യം റിലാപ്സ് ചെയ്ത് കഴിഞ്ഞ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് അല്ലാതെ ഇതിന് വേറെ ക്യൂർ ഇല്ല. അപ്പൊ ജൂൺ തൊട്ട് കീമോ സൈക്കിൾസ് വീണ്ടും തുടങ്ങിയിട്ടാണുള്ളത്. അപ്പൊ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് മാത്രമാണ് ഇപ്പം മുന്നിലുള്ള ആകെ പ്രതീക്ഷ. അതിന് ഡോണേഴ്സിനെ കിട്ടണം. അപ്പൊ ഡോണേഴ്സിന് കിട്ടുന്നത് വരെയും കീമോ ട്രീറ്റ്മെന്റ് തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഒരിക്കലും റിലാപ്സ് ചെയ്ത സെൽസ് പിന്നെയും അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്തായാലും ട്രാൻസ്പ്ലാന്റിന്റെ ഓപ്ഷൻ ഉള്ളൂ. ദ മോർ വി റെസിസ്റ്റ് ദ സെൽസ്, അത് മോർ അഗ്രസീവ് ആവും എന്നാണ് പറയുന്നത്.
നമ്മളിപ്പോ സംസാരിക്കുമ്പോഴൊക്കെ അർച്ചന വളരെ ചിരിച്ചുകൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു പോരാട്ട വീര്യം ഉള്ളിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മൾ കുട്ടികളുടെ ഒക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യൽ, അതൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടല്ലേ? ആ ഒരു വെല്ലുവിളികളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുന്നത്?
ഈ പറഞ്ഞ പോലെ ഞാനൊന്ന് കിടന്നു പോയി കാണുമ്പോൾ പിള്ളേർക്ക് സങ്കടം വരും. കഴിയുന്നതും കിടന്നു പോവാണ്ടിരിക്കാൻ നോക്കും. ഇനീഷ്യൽ സ്റ്റേജ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു, പിള്ളേർ കണ്ടിട്ടില്ല. പിന്നെ അച്ഛനും അമ്മേനെയും വരുത്തി. അവരുടെ അവസ്ഥ കഷ്ടമായിരുന്നു ഇത് നോക്കി നിൽക്കുക എന്നുള്ളത്. എന്നാലും ചിരിച്ചിരിക്കാന്നല്ലാണ്ട് നമുക്കിപ്പോ ഒന്നും ചെയ്യാനില്ലല്ലോ. പക്ഷെ പിള്ളേർക്ക് മനസ്സിലാവും. ചെറിയ ആൾക്ക്, മൂത്ത ആൾക്ക് 12 വയസ്സാണ്. അവള് എല്ലാം അറിയുന്നുണ്ട്, കുഴപ്പമില്ല. അവള് ആക്സെപ്റ്റ് ചെയ്തു. ചെറുതിന് പിന്നെ വലിയ ബോധമൊന്നുമില്ല. അതിന് 9 വയസ്സായെങ്കിലും അവൾ ഓക്കെയാണ്. പക്ഷെ പാരന്റ്സിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് പറ്റില്ലായിരുന്നു. കാരണം പെട്ടെന്ന് ഇങ്ങനെ എമർജൻസീസ് ഒക്കെ വരും, ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികളെ നോക്കാൻ പാരന്റ്സിനെ കൊണ്ടുവന്നു. അതിന് ഹോസ്പിറ്റലൊക്കെ പെട്ടെന്ന് വിസ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ തൽക്കാലം മാനേജ് ചെയ്തു പോകുന്നത്. ഇപ്പൊ ഇൻലോസ് ആണ് കൂടെ. എല്ലാവരുടെയും ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലല്ലോ. എന്നെ കാണാൻ വിസിറ്റേഴ്സ് അലൗഡ് ആയിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാരും വിളിക്കും, കൂടെ നിൽക്കും, വർത്തമാനം പറയും. അത് അങ്ങനെ തന്നെ എല്ലാരും കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് നടക്കണമെങ്കിൽ ഡോണറിനെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. 10,000 അല്ലെങ്കിൽ 2,000,000 എന്നൊക്കെ വെച്ചിട്ടാണ് മാച്ചിങ് ആയിട്ടുള്ളൊരു ഡോണറെ കിട്ടാനുള്ള സാധ്യത. ഒരു വെല്ലുവിളി ഇവിടെ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരമാണ് നമ്മുടെ എത്നിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരുടെ രജിസ്ട്രേഷൻസ് ഭയങ്കര കുറവാണ് ഇവിടുത്തെ ഡോണർ രജിസ്ട്രിയിൽ. ഇവിടുത്തെ എന്നല്ല, ഓവറോൾ ഇന്റർനാഷണൽ ബ്ലഡ് സ്റ്റെം സെൽ ഡോണർ രജിസ്ട്രിയിലേ കുറവാണ്. അത് ഒന്ന് ഒരു അവയർനെസ് ഉണ്ടാക്കി എല്ലാവരും ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല ഏതെങ്കിലും ഒരു ജീവൻ ആരെക്കൊണ്ടെങ്കിലും ഒക്കെ സഹായിക്കാൻ പറ്റും. അതിനേക്കാളും നല്ലതൊന്നും ഒരു മനുഷ്യന് ചെയ്യാനില്ലല്ലോ. അപ്പൊ കഴിയുന്നത്ര ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്.
ഓക്കെ, ഒന്ന് ഇനി ജിജേഷിന് കൊടുക്കുമോ?
കൊടുക്കാം.
ഹലോ
ജിജേഷ, ഞാൻ അർച്ചനയോട് സംസാരിക്കുകയായിരുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നെനിക്ക് മനസ്സിലായി. നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഡോക്ടർമാർ എന്താണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്?
ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് തന്നെയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഡോണറിനെ കണ്ടെത്തുകയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് മാക്സിമം ആൾക്കാരോട് ഡോണർ അല്ലെങ്കിൽ രജിസ്ട്രിയിൽ ജോയിൻ ചെയ്യാൻ പറയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ ജനറലി ഒരു വെബ്സൈറ്റ് ഉണ്ട്, സ്ട്രെങ്ത് ടു ഗിവ് ഡോട്ട് ഓർഗ് ഡോട്ട് എ യു. അപ്പം ആ വെബ്സൈറ്റിലേക്കൂടെ മാക്സിമം ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും.
ഈ രക്തമൂലകോശദാതാവിനെ കണ്ടെത്തുക എന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞൊരു പ്രക്രിയയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നമ്മൾ നിൽക്കുമ്പോൾ, അത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യം?
ഇത് ഈ നേരത്തെ അർച്ചന പറഞ്ഞ പോലെ നമ്മുടെ എത്നിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരുടെ നമ്പർ ഓഫ് പീപ്പിൾ ഹു ഹാവ് രജിസ്റ്റേർഡ് വളരെ കുറവാണ്. അപ്പം നമുക്ക് ചില വെബ്സൈറ്റ്സിൽ നമുക്ക് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണാം. നമ്മുടെ ഇന്ത്യയിൽ നിന്നും ചില ഓർഗനൈസേഷൻസ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ധാത്രി, അവരുടെയൊക്കെ ആകെ ഉള്ള നമ്പർ ഓഫ് രജിസ്റ്ററൻസ് 500,000 മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അത്രയും വളരെ വെരി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് പീപ്പിളെ ഇങ്ങനത്തെ ഒരു ഇതിൽ രജിസ്റ്റർ തന്നെ ചെയ്തിട്ടുള്ളൂ. രജിസ്ട്രേഷൻ പ്രോസസ് വളരെ വളരെ സിമ്പിളാണ്, വെരി ക്വിക്കുമാണ്. നമ്മുടെ ഒരു ചീക്ക് സ്വാബ് എടുക്കുക മാത്രമേ വേണ്ടൂ. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അതിന് മാത്രമുള്ള പ്രോഗ്രാംസോ കമ്മ്യൂണിറ്റി റീച്ച് ഔട്ട്സോ ഒന്നും ഇല്ല, ഔട്ട്റീച്ചോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ കുറവായതുകൊണ്ടായിരിക്കാം, വളരെ കുറവ് ആൾക്കാർ മാത്രമേ നമ്മുടെ രജിസ്ട്രിയിൽ ഉള്ളൂ. അപ്പോൾ ഈ ഓസ്ട്രേലിയ പോലത്തെ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ സാധാരണ നോക്കുന്ന ഇവരുടെ ലോക്കൽ പേഷ്യൻസിന് നോക്കുന്ന മാച്ചസ് മിക്കവാറും അവർക്ക് കിട്ടുന്നത് യു എസ്, ജർമ്മനി, അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള ഡോണേഴ്സിനെയാണ്. ഓൾസോ ഇവിടെ ഓസ്ട്രേലിയയിൽ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യാനാണ് പ്ലാൻ എങ്കിൽ അത് 18 to 35 years old മാത്രമേ അവർ ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ 18 to 50 വരെ ഏജ് ഗ്രൂപ്പിന് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ ചാലഞ്ചസ്.
ഓക്കെ ജിജീഷ, ഇപ്പോൾ പറഞ്ഞത് പ്രകാരം 18 to 35 years ഇടയിൽ പ്രായമുള്ള ആർക്കും ഈ രക്ത മൂലകോശം ദാനം ചെയ്യാൻ സാധിക്കും ഓസ്ട്രേലിയയിൽ, അല്ലേ? ഓക്കെ, അങ്ങനെ ഈ ഒരു പ്രായപരിധിയുടെ ഇടയിലുള്ള ആർക്കെങ്കിലും അർച്ചനയെ സഹായിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടി ഒന്ന് വിശദീകരിക്കുമോ?
സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ട്രെങ്ത് ടു ഗിവ് വെബ്സൈറ്റിലേക്കൂടെ അവരുടെ ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അർച്ചനയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സ്ട്രെങ്ത് ടു ഗിവ് ഒരു സ്പെസിഫിക് യു ആർ എൽ തന്നിട്ടുണ്ട് നമുക്ക്, അതായത് സ്ട്രെങ്ത് ടു ഗിവ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് എ യു സ്ലാഷ് സ്വാബ് ഫോർ അർച്ചന, SWAB, പിന്നെ നമ്പർ 4 അർച്ചന. ആ ഒരു ലിങ്കിൽ പോയി നമുക്ക് ഡയറക്റ്റ്ലി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഗിവ് തന്നെ ഈ ഒരു സ്വാബ് കിറ്റ് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും. ഓൾ ഓഫ് ദിസ് ഇസ് ഫ്രീ ഓഫ് കോസ്റ്റ്. ആ കിറ്റിൽ കൂടെ തന്നെ നമുക്ക് സ്വാബ് സാമ്പിൾസ് എടുത്തിട്ട് ഇവരുടെ ഒരു ചീക്ക് സാമ്പിൾസ് ആണ് വേണ്ടത്, ചീക്ക് സ്വാബ് സാമ്പിൾസ്. അതെടുത്തതിന് ശേഷം നമുക്ക് അവരുടെ തന്നെ ഒരു റിട്ടേൺ എൻവലപ്പിൽ ഇത് തിരിച്ച് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ലാബിൽ ഇവർ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഒരു 3 to 4 weeks അതിൻ്റെ റിസൾട്ട് അറിയും. ഇത് റിസൾട്ട് അറിയാ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഒരു വേൾഡ് വൈഡ് രജിസ്ട്രിയിലേക്കാണ് റിസൾട്ട്സ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിനും വേറെയുള്ള എല്ലാ ഹോസ്പിറ്റൽസിനും ഈ റിസൾട്ട്സ് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ അർച്ചനയുടെ പ്രൊഫൈൽ അറിയുന്നതുകൊണ്ട് ആ പ്രൊഫൈലിന് മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും പുതിയ റിസൾട്ട്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മാച്ച് ഉണ്ടെങ്കിൽ ആ ഡോണറിനെ ഡയറക്ട്ലി റീച്ച് ഔട്ട് ചെയ്യും. അതിന് ശേഷമാണ് ഡോണർക്ക് ഇത് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് കൺഫേം ആയതിന് ശേഷം ഡോണർക്ക് വേറെ അണ്ടർലൈൻ കണ്ടീഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് ടെസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പം ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, പിന്നെ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷസ് ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഒക്കെ ചെയ്ത് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു 2 or 3 days ഒരു ഡോണറിന്റെ സ്റ്റെം സെൽ കൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെരി സിമ്പിൾ ആയിട്ടുള്ള 2-3 ഇഞ്ചക്ഷൻസ് ഉണ്ട്, ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ പോയിട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഫൈനലി നമ്മൾ ഡൊണേഷൻ ചെയ്യുന്നത്. ഡൊണേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വളരെ സിമ്പിൾ പ്രോസസ് ആണ്. വൺസ് അഗെയിൻ ഫോർ ദ ഡോണർ, നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന പോലെ തന്നെ ഒരു കയ്യിലൂടെ നമ്മൾ ബ്ലഡ് കൊടുക്കും. പക്ഷേ ഈ 2-3 ദിവസം മുമ്പേ ഉള്ള ഇഞ്ചക്ഷൻസിന് കാരണം നമ്മുടെ നമ്പർ ഓഫ് സ്റ്റെം സെൽസ് കൂടും. അപ്പൊ ആ ഡോണറിന്റെ കയ്യിൽ നിന്നും കൂടുതൽ സ്റ്റെം സെൽസ് ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് മറ്റേ കയ്യിലോട്ട് അവരുടെ ബ്ലഡ് അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കുക. അത് ഒരു ഒരു 1 day, ഒരു 1/2 day പ്രോസസ്, മേ ബി 4 hours പ്രോസസ് ആണ് ഇതിന് പറയുന്നത്. ഫസ്റ്റ് ദിവസം തന്നെ വേണ്ടത്രയും സ്റ്റെം സെൽസ് കിട്ടി കളക്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ദ ഡോണർ കൻ ഗോ ബാക്ക് ഹോം ഇമ്മീഡിയറ്റ്ലി. ചില ദിവസം ചില സിറ്റുവേഷൻസിൽ മേ ബി 2nd day വേണ്ടി വന്നേക്കും ടു ഗെറ്റ് ദ റിമൈനിങ് സ്റ്റെം സെൽസ് ഫ്രം ദ ഡോണർ. അപ്പോൾ ആ കളക്ട് ചെയ്ത സ്റ്റെം സെൽസ് ആണ് പിന്നെ അർച്ചനയിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്.
ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂലകോശം ദാനം ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് സാമ്പത്തികമായോ ആരോഗ്യപരമായോ യാതൊരു നഷ്ടങ്ങളും ഉണ്ടാകുന്നില്ല അല്ലേ?
ഇല്ല, ഒട്ടുമില്ല.
ഓക്കെ, വളരെയധികം നന്ദി ജിജി, ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്.
താങ്ക് യു SBS, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന് ഞങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ കുറേ കൂടെ ആൾക്കാരുടെ
പ്രിയ ശ്രോതാക്കളെ, രക്താർബുദ ചികിത്സയുടെ ഭാഗമായി രക്തമൂലകോശം മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന ഓസ്ട്രേലിയൻ മലയാളിയും 2 പെൺകുട്ടികളുടെ അമ്മയുമായ അർച്ചന സുകുമാർ നേരിടുന്ന വെല്ലുവിളികളെ പറ്റിയും അവരുടെ പ്രതീക്ഷകളെ പറ്റിയുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.